ഇന്ന് ഒക്ടോബർ 31. വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നും യിരെമ്യ പ്രവാചകന്റെ പുസ്തകം 29-30 അധ്യായങ്ങൾ ഇന്ന് വായിക്കുന്നു. യെഹന്യ രാജാവും രാജമാതാവും ഷണ്ണന്മാരും യഹൂദയിലും യെരുശലേമിലുള്ള പ്രഭുക്കന്മാരും ശില്പികളും കൊല്ലന്മാരും യെരുശലേം വിട്ടു പോയ ശേഷം യിരെമ്യ പ്രവാചകൻ ബെത്തന്മാരുടെ മൂപ്പന്മാരിൽ ശേഷിപ്പുള്ളവർക്കും പുരോഹിതന്മാർക്കും പ്രവാചകന്മാർക്കും നെബൂഖദ്നേസർ യെരുശലേമിൽ നിന്ന് ബാബേലിലേക്ക് പിടിച്ചുകൊണ്ടുപോയിരുന്ന സകല ജനത്തിനും യഹൂദ രാജാവായ സിദക്കിയാവ് ബാബേൽ രാജാവായ നെബൂഖദ്നേസറിന്റെ അടുക്കൽ ബാബേലിലേക്ക് അയച്ച ഷാഫാന്റെ മകനായ എലാസയുടെയും ഹിൽക്കിയാവിന്റെ മകനായ ഗമരിയാവിന്റെയും കൈവശം യെരുശലേമിൽ നിന്ന് കൊടുത്തയച്ച ലേഖനത്തിലെ വിവരം എന്തെന്നാൽ, ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ താൻ യെരുശലേമിൽ നിന്ന് ബാബേലിലേക്ക് പിടിച്ചുകൊണ്ട് പോകുമാറാക്കിയ സകല ബദ്ധന്മാരോടും ഇപ്രകാരം അരുളി ചെയ്യുന്നു. നിങ്ങൾ വീടുകളെ പണിത് പാർപ്പിൻ, തോട്ടങ്ങളെ ഉണ്ടാക്കി ഫലം അനുഭവിപ്പിൻ, ഭാര്യമാരെ പരിഗ്രഹിച്ച് പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിപ്പിൻ. നിങ്ങൾ അവിടെ കുറഞ്ഞു പോകാതെ പെരുകേണ്ടതിന് പുത്രന്മാർക്ക് ഭാര്യമാരെ എടുക്കുകയും പുത്രിമാരെ പുരുഷന്മാർക്ക് കൊടുക്കുകയും ചെയ്യുവിൻ. അവരും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കട്ടെ. ഞാൻ നിങ്ങളെ ബദ്ധന്മാരായി കൊണ്ടുപോകുമാറാക്കിയ പട്ടണത്തിന്റെ നന്മ അന്വേഷിച്ച് അതിനുവേണ്ടി യഹോവയോട് പ്രാർത്ഥിപ്പിൻ. അതിന് നന്മയുണ്ടെങ്കിൽ നിങ്ങൾക്കും നന്മയുണ്ടാകും. ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളുടെ ഇടയിലുള്ള നിങ്ങളുടെ പ്രവാചകന്മാരും പ്രശ്നക്കാരും നിങ്ങളെ ചതിക്കരുത്. നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങളെ കൂട്ടാക്കുകയും അരുത്. അവർ എന്റെ നാമത്തിൽ നിങ്ങളോട് ഭോഷ്ക പ്രവചിക്കുന്നു, ഞാൻ അവരെ അയച്ചിട്ടില്ല എന്ന യഹോവയുടെ അരുളപ്പാട്. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ബാബേലിലെ 70 സംവത്സരം കഴിഞ്ഞ ശേഷമേ ഞാൻ നിങ്ങളെ സന്ദർശിച്ച് ഈ സ്ഥലത്തേക്ക് മടക്കി വരുത്തുമെന്ന് നിങ്ങളോട് എൻ്റെ വചനം ഞാൻ നിവർത്തിക്കുകയുള്ളൂ. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കെത്രയുള്ള നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട്. നിങ്ങൾ എന്നോട് അപേക്ഷിച്ചു എൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും. നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും. നിങ്ങൾ എന്നെ കണ്ടെത്തുവാൻ ഞാൻ ഇടയാക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിങ്ങളുടെ പ്രവാസം മാറ്റും. ഞാൻ നിങ്ങളെ നീക്കിക്കളഞ്ഞിരിക്കുന്ന സകല ജാതികളിൽ നിന്നും എല്ലാ ഇടങ്ങളിൽ നിന്നും നിങ്ങളെ ശേഖരിച്ച് ഞാൻ നിങ്ങളെ വിട്ടുപോകുമാറാക്കിയ സ്ഥലത്തേക്ക് തന്നെ മടക്കി വരുത്തുമെന്ന് യഹോവയുടെ അരുളപ്പാട്. യഹോവ ഞങ്ങൾക്ക് ബാബേലിൽ പ്രവാചകന്മാരെ എഴുന്നേൽപ്പിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നുവല്ലോ. ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്ന രാജാവിനെ കുറിച്ചും ഈ നഗരത്തിൽ പാർക്കുന്ന സകല ജനത്തെയും കുറിച്ചും നിങ്ങളുടെ പ്രവാസത്തിലേക്ക് വരാത്ത നിങ്ങളുടെ സഹോദരന്മാരെ കുറിച്ചും യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. അതെ, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ അവർക്ക് വാളും ക്ഷാമവും മഹാമാരിയും അയച്ചു. എത്രയും ആകാത്തതും തിന്നുകൂടാതവണ്ണം ചീത്തയുമായ അത്തിപ്പഴത്തിന് അവരെ സമമാക്കും. ഞാൻ അവരെ വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും മഹാമാരി കൊണ്ടും വേട്ടയാടി ഭൂതലത്തിലെ സകല രാജ്യങ്ങൾക്കും ഭയഹേതുവും ഞാൻ അവരെ നീക്കിക്കളഞ്ഞ സകല ജാതികളുടെയും ഇടയിൽ ഒരു ശാപവാക്യവും സ്തംഭനഹേതുവും പരിഹാസ വിഷയവും നിന്ദയും ആക്കും. പ്രവാചകന്മാരായ എൻ്റെ ദാസന്മാർ മുഖാന്തരം ഞാൻ പറഞ്ഞയച്ച വചനങ്ങളെ അവർ കേൾക്കായ്ക കൊണ്ട് തന്നെ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ ഇടപെടാതെ അവരെ അയച്ചിട്ടും നിങ്ങൾ കേട്ടില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. അതുകൊണ്ട് ഞാൻ യെരുശലേമിൽ നിന്ന് ബാബേലിലേക്ക് അയച്ചിരിക്കുന്ന സകല പ്രവാസികളുമായുള്ളവരെ, നിങ്ങൾ യഹോവയുടെ വചനം കേൾപ്പിൻ. എൻ്റെ നാമത്തിൽ നിങ്ങളോട് ഭോഷ്ക പ്രവചിക്കുന്ന കോലായാവിന്റെ മകനായ അഹാബിനെ കുറിച്ചും മയസേയാവിന്റെ മകനായ സിദക്കിയാവെ കുറിച്ചും ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ അവരെ ബാബേൽ രാജാവായ നെബൂഖദ്നേസറിന്റെ കയ്യിൽ ഏൽപ്പിക്കും. നിങ്ങൾ കാണുക, അവൻ അവരെ കൊന്നുകളയും. ബാബേൽ രാജാവ് തീയിലിട്ട് ചുട്ടുകളഞ്ഞ സിദക്കിയാവെ പോലെയും ആഹാബിനെ പോലെയും യഹോവ നിന്നെ ആക്കട്ടെ എന്ന് ബാബേലിലുള്ള യഹൂദ പ്രവാസികളെല്ലാം ഒരു ശാപവാക്യം അവരെ ചൊല്ലി പറയും. അവർ ഇസ്രായേലിൽ വഷളത്വം പ്രവർത്തിച്ച് തങ്ങളുടെ കൂട്ടുകാരുടെ ഭാര്യമാരോട് വ്യഭിചാരം ചെയ്യുകയും ഞാൻ അവരോട് കൽപ്പിച്ചിട്ടില്ലാത്ത വചനം വ്യാജമായി എൻ്റെ നാമത്തിൽ പ്രസ്താവിക്കുകയും ചെയ്തിരിക്കുന്നു. ഞാനത് അറിയുന്നു, സാക്ഷിയുമാകുന്നുവെന്ന് യഹോവയുടെ അരുളപ്പാട്. നെഹലാമ്യനായ ശമയ്യാവോട് നീ പറയേണ്ടത്, ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ യെരുശലേമിലെ സകല ജനത്തിനും മയസേയാവിന്റെ മകനായ സെഫന്യാ പുരോഹിതനും സകല പുരോഹിതന്മാർക്കും നിന്റെ പേര് വെച്ച് അയച്ച എഴുത്തുകളിൽ നിങ്ങൾ യഹോവയുടെ ആലയത്തിൽ ഭ്രാന്ത് പിടിച്ച് പ്രവചിക്കുന്ന ഏത് മനുഷ്യനെയും പിടിച്ച് ആമത്തിലും വിലങ്കിലും ഇടേണ്ടതിന് യഹോവ നിന്നെ യഹോയാദ പുരോഹിതന് പകരം പുരോഹിതനാക്കിയിരിക്കുന്നു. ആകയാൽ നിങ്ങളോട് പ്രവചിക്കുന്ന അനാഥൂത്തുകാരനായ യിർമ്യാവെ നീ ശാസിക്കാതെ ഇരിക്കുന്നത് എന്ത്? അതുകൊണ്ടല്ലോ അവൻ ബാബേലിൽ ഞങ്ങൾക്ക് ആളയച്ച ഈ പ്രവാസം ദീർഘമായിരിക്കും. നിങ്ങൾ വീടുകളെ പണിത് പാർപ്പീൻ, തോട്ടങ്ങളെ ഉണ്ടാക്കി ഫലം അനുഭവിപ്പീൻ എന്ന് പറയിച്ചത് എന്ന് പ്രസ്താവിച്ചുവല്ലോ. ഈ എഴുത്ത് സെഫന്യാ പുരോഹിതൻ യിർമ്യാ പ്രവാചകൻ കേൾക്കെ വായിച്ചിരുന്നു. അപ്പോൾ യഹോവയുടെ അരുളപ്പാട് യിർമ്യാവിനുണ്ടായത് എന്തെന്നാൽ, നീ സകല പ്രവാസികൾക്കും ആളയച്ച് നെഹലാമ്യനായ ശമയ്യാവെ കുറിച്ച് പറയിക്കേണ്ടത്. യഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു, ശമയ്യാവെ ഞാൻ അയക്കാതെ ഇരുന്നിട്ടും അവൻ നിങ്ങളോട് പ്രവചിച്ച് നിങ്ങളെ ഭോഷ്കിൽ ആശ്രയിക്കുമാറാക്കിയത് കൊണ്ട് യഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു, ഞാൻ നെഹലാമ്യനായ ശമയ്യാവെയും അവൻ്റെ സന്തതിയെയും സന്ദർശിക്കും. ഈ ജനത്തിൻ്റെ മധ്യയെ പാർപ്പാൻ അവന് ആരുമുണ്ടാകയില്ല. എൻ്റെ ജനത്തിന് ഞാൻ വരുത്തുവാനിരിക്കുന്ന നന്മ അവൻ അനുഭവിക്കുകയുമില്ല. അവൻ യഹോവയ്ക്ക് വിരോധമായി ദ്രോഹം സംസാരിച്ചുവല്ലോ എന്ന് യഹോവയുടെ അരുളപ്പാട്. യഹോവയിൽ നിന്ന് യിർമ്യാവിനുണ്ടായ അരുളപ്പാട് എന്തെന്നാൽ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു, ഞാൻ നിന്നോട് അരളി ചെയ്തിരിക്കുന്ന സകല വചനങ്ങളെയും ഒരു പുസ്തകത്തിൽ എഴുതി വെക്കുക. ഞാൻ ഇസ്രായേലും യഹൂദയുമായ എന്റെ ജനത്തിന്റെ പ്രവാസം മാറ്റുവാനുള്ള കാലം വരുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ അവരുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്തേക്ക് അവരെ മടക്കി വരുത്തും, അവർ അതിനെ കൈവശമാക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. യഹോവ ഇസ്രായേലിനെയും യഹൂദിയെയും കുറിച്ച് അരുളി ചെയ്ത വചനങ്ങളാവിത്. യഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു, നാം നടുക്കത്തിന്റെ മുഴക്കം കേട്ടിരിക്കുന്നു, സമാധാനമല്ല ഭയം അത്രേ ഉള്ളത്. പുരുഷൻ പ്രസവിക്കുമാറുണ്ടോ എന്ന് ചോദിച്ചു നോക്കുവീൻ. ഏത് പുരുഷനും നോവ് കിട്ടിയ സ്ത്രീയെപ്പോലെ കൈ നടുവിന് കൊടുത്തിരിക്കുന്നതും ഏത് മുഖവും വിളറിയിരിക്കുന്നതും ഞാൻ കാണുന്നത് എന്ത്? ആ നാൾ പോലെ വേറെ ഇല്ലാതെ വണ്ണം അത് വലുതായിരിക്കുന്നു. കഷ്ടം അത് യാക്കോബിന് കഷ്ടകാലം തന്നെ, എങ്കിലും അവൻ അതിൽ നിന്ന് രക്ഷിക്കപ്പെടും. അന്ന് ഞാൻ അവൻ്റെ മുഖം നിന്റെ കഴുത്തിൽ നിന്ന് ഒടിച്ച് ബന്ധനങ്ങളെ അറുത്തുകളയും. അന്യന്മാർ ഇനി അവനെ കൊണ്ട് സേവ ചെയ്യിക്കുകയുമില്ല എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. അവർ തങ്ങളുടെ ദൈവമായ യഹോവയെയും ഞാൻ അവർക്ക് എഴുന്നേൽപ്പാനുള്ള രാജാവായ ദാവീദിനെയും സേവിക്കും. ആകയാൽ എൻ്റെ ദാസനായ യാക്കോബെ നീ ഭയപ്പെടേണ്ട, ഇസ്രായേലെ നീ ഭ്രമിക്കേണ്ട എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിന്നെ ദൂരത്തു നിന്നും നിന്റെ സന്തതിയെ പ്രവാസദേശത്തു നിന്നും രക്ഷിക്കും. യാക്കോബ് മടങ്ങി വന്ന് സ്വസ്ഥമായും സ്വൈരമായും ഇരിക്കും, ആരും അവനെ ഭയപ്പെടുത്തുകയില്ല. നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് യഹോവയുടെ അരുളപ്പാട്. നിന്നെ ഞാൻ ചിതറിച്ചു കളഞ്ഞ സകല ജാതികളെയും ഞാൻ മുടിച്ചു കളയും, എങ്കിലും നിന്നെ ഞാൻ മുടിച്ചു കളയുകയില്ല. ഞാൻ നിന്നെ ന്യായത്തോടെ ശിക്ഷിക്കും, ശിക്ഷിക്കാതെ വിടുകയില്ല താനും. യഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു, നിന്റെ പരിക്ക് മാറാത്തതും നിന്റെ മുറിവ് വിഷമമുള്ളതുമാകുന്നു. നിന്റെ വ്യവഹാരം നടത്തുവാൻ ആരുമില്ല, നിന്റെ മുറിവിന് ഇടുവാൻ മരുന്നും കുഴമ്പുമില്ല. നിന്റെ സ്നേഹിതന്മാർ ഒക്കെയും നിന്നെ മറന്നിരിക്കുന്നു. നിന്റെ അകൃത്യത്തിന്റെ ആധിക്യം നിമിത്തം, നിന്റെ പാപത്തിന്റെ പെരുപ്പം നിമിത്തവും ഞാൻ നിന്നെ ശത്രു അടിക്കുന്നത് പോലെയും ക്രൂരൻ ശിക്ഷിക്കുന്നത് പോലെയും അടിച്ചിരിക്ക കൊണ്ട് അവർ നിന്നെ നോക്കുന്നില്ല. നിന്റെ പരുക്കിനെയും മാറാത്ത വേദനയെയും കുറിച്ച് നിലവിളിക്കുന്നത് എന്തിന്? നിന്റെ അകൃത്യത്തിന്റെ ആധിക്യം നിമിത്തവും നിന്റെ പാപത്തിന്റെ പെരുപ്പം നിമിത്തവും അല്ലോ ഞാൻ ഇത് നിന്നോട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നിന്നെ തിന്നുകളയുന്നവരെ എല്ലാവരും തിന്നുകളയപ്പെടും. നിന്റെ സകല വൈരികളും ഒട്ടൊഴിയാതെ പ്രവാസത്തിലേക്ക് പോകും. നിന്നെ കൊള്ളയിടുന്നവർ കൊള്ളയായിത്തീരും. നിന്നെ കവർച്ച ചെയ്യുന്നവരെയൊക്കെയും ഞാൻ കവർച്ച കേൾപ്പിക്കും. അവർ നിന്നെ പൃഷ്ഠയെന്നും ആരും തിരിഞ്ഞു നോക്കാത്ത സിയോനെന്നും വിളിക്കൊണ്ട് ഞാൻ നിന്റെ മുറിവുകളെ പൊറിപ്പിച്ച് നിനക്ക് ആരോഗ്യം വരുത്തുമെന്ന് യഹോവയുടെ അരുളപ്പാട്. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ യാക്കോബിൻ കൂടാരങ്ങളുടെ പ്രവാസം മാറ്റി അവന്റെ നിവാസങ്ങളോട് കരുണ കാണിക്കും. നഗരം അതിൻ്റെ കൽക്കുന്നിന്മേൽ പണിയപ്പെടും, അരമനയും യഥാസ്ഥാനപ്പെടും. അവയിൽ നിന്ന് സ്തോത്രവും സന്തോഷിക്കുന്നവരുടെ ഘോഷവും പുറപ്പെടും. ഞാൻ അവരെ വർദ്ധിപ്പിക്കും, അവർ കുറഞ്ഞു പോകുകയില്ല. ഞാൻ അവരെ മഹത്വീകരിക്കും, അവർ എളിമപ്പെടുകയുമില്ല. അവരുടെ മക്കളും പണ്ടത്തെ പോലെയാകും. അവരുടെ സഭ എൻ്റെ മുമ്പാകെ നിലനിൽക്കും. അവരെ ഉപദ്രവിക്കുന്ന എല്ലാവരെയും ഞാൻ സന്ദർശിക്കും. അവരുടെ പ്രഭു അവരിൽ നിന്ന് തന്നെ ഉണ്ടാകും. അവരുടെ അധിപതി അവരുടെ നടുവിൽ നിന്ന് ഉത്ഭവിക്കും. ഞാൻ അവനെ അടുപ്പിക്കും, അവൻ എന്നോട് അടുക്കും. അല്ലാതെ എന്നോട് അടുപ്പാൻ ധൈര്യപ്പെടുന്നവൻ ആർ എന്ന് യഹോവയുടെ അരുളപ്പാട്. അങ്ങനെ നിങ്ങൾ എനിക്ക് ജനമായും ഞാൻ നിങ്ങൾക്ക് ദൈവവുമായും ഇരിക്കും. യഹോവയുടെ ക്രോധം എന്ന ചുഴലിക്കാറ്റ് കടുപ്പമായി അടിക്കുന്ന ചുഴലിക്കാറ്റ് തന്നെ പുറപ്പെടുന്നു. അത് ദുഷ്ടന്മാരുടെ തലമേൽ ചുഴന്നടിക്കും. യഹോവയുടെ ഉഗ്രകോപം അവന്റെ മനസ്സിലെ നിർണയങ്ങളെ നടത്തി നിവർത്തിക്കുവോളം മടങ്ങുകയില്ല. ഭാവി കാലത്ത് നിങ്ങളത് ഗ്രഹിക്കും. അപ്പോസ്തലനായ പൗലോസ് തീത്തോസിന് എഴുതിയ ലേഖനം 1-ാം അധ്യായം പുതിയ നിയമത്തിൽ നിന്നും വായിക്കുന്നു. നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ കൽപ്പന പ്രകാരം എന്നെ ഭരമേൽപ്പിച്ച പ്രസംഗത്താൽ തക്ക സമയത്ത് തന്റെ വചനം വെളിപ്പെടുത്തിയ ഭോഷ്കില്ലാത്ത ദൈവം സകല കാലത്തിന് മുമ്പേ വാഗ്ദത്തം ചെയ്ത നിത്യജീവന്റെ പ്രത്യാശ ഹേതുവായി തന്റെ വൃതന്മാരുടെ വിശ്വാസത്തിനും ഭക്തിക്കനുസാരമായ സത്യത്തിന്റെ പരിജ്ഞാനത്തിനുമായി ദൈവത്തിന്റെ ദാസനും യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനുമായ പൗലോസ് പൊതുവിശ്വാസത്തിൽ നിജപുത്രനായ തീത്തോസിന് എഴുതുന്നത്. പിതാവായ ദൈവത്തിങ്കിൽ നിന്നും നമ്മുടെ രക്ഷിതാവായ ക്രിസ്തുയേശുവിങ്കിൽ നിന്നും നിനക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഞാൻ ക്രേത്തയിൽ നിന്നെ വിട്ടയച്ചു പോകുന്നത് ശേഷിച്ച കാര്യങ്ങളെ ക്രമത്തിലാക്കേണ്ടതിനും ഞാൻ നിന്നോട് ആജ്ഞാപിച്ചതുപോലെ പട്ടണം തോറും മൂപ്പന്മാരെ ആക്കി വെക്കേണ്ടതിനും തന്നെ. മൂപ്പൻ കുറ്റമില്ലാത്തവനും ഏകഭാര്യയുള്ളവനും ദുർനടപ്പിന്റെ ശുദ്ധിയോ അനുസരണക്കേടോ ഇല്ലാത്ത വിശ്വാസികളായ മക്കളുള്ളവനും ആയിരിക്കണം. അധ്യക്ഷൻ ദൈവത്തിന്റെ ഗ്രഹവിചാരകനാകിയാൽ അനന്യനായിരിക്കണം. തനിഷ്ടക്കാരനും കോപിയും മദ്യപ്രിയനും തല്ലുകാരനും ദുർലാഭമോഹിയും അരുത്. അതിഥിപ്രിയനും സൽഗുണപ്രിയനും സുബോധശീലനും നീതിമാനും നിർമ്മലനും ജിതേന്ദ്രിയനും പഥ്യോപദേശത്താൽ പ്രബോധിപ്പിപ്പാനും വിരോധികൾക്ക് ബോധം വരുത്തുവാനും ശക്തനാകേണ്ടതിന് ഉപദേശപ്രകാരമുള്ള വിശ്വാസ്യവചനം മുറുകെ പിടിക്കുന്നവനും ആയിരിക്കണം. വൃഥാ വാചാലന്മാരും മനോവഞ്ചകന്മാരുമായി വഴങ്ങാത്തവരായ പലരും ഉണ്ടല്ലോ, വിശേഷാൽ പരിച്ഛേദനക്കാർ തന്നെ. അവരുടെ വായ അടയ്ക്കേണ്ടതാകുന്നു. അവർ ദുരാദായം വിചാരിച്ച് അരുതാത്തത് ഉപദേശിച്ചുകൊണ്ട് കുടുംബങ്ങളെ മുഴുവനും മറിച്ചു കളയുന്നു. ക്രേത്തർ സർവദാ അസത്യവാദികളും ദുഷ്ടജന്തുക്കളും മടിയന്മാരായ പെരുവയറന്മാരും അത്രയെന്ന് അവരിൽ ഒരുവൻ അവരുടെ ഒരു വിദ്വാൻ തന്നെ പറഞ്ഞിരിക്കുന്നു. ഈ സാക്ഷ്യം നേർ തന്നെ. അത് നിമിത്തം അവർ വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരാകേണ്ടതിനും യഹൂദ കഥകളെയും സത്യം വിട്ടകലുന്ന മനുഷ്യരുടെ കൽപ്പനകളെയും ശ്രദ്ധിക്കാതിരിക്കേണ്ടതിനും അവരെ കഠിനമായി ശാസിക്കാം. ശുദ്ധിയുള്ളവർക്ക് എല്ലാം ശുദ്ധം തന്നെ. എന്നാൽ മലിനന്മാർക്കും അവിശ്വാസികൾക്കും ഒന്നും ശുദ്ധമല്ല. അവരുടെ ചിത്തവും മനസാക്ഷിയും മലിനമായി തീർന്നിരിക്കുന്നു. അവർ ദൈവത്തെ അറിയുന്നുവെന്ന് പറയുന്നുവെങ്കിലും പ്രവൃത്തികളാൽ അവനെ നിഷേധിക്കുന്നു. അവർ അറയ്ക്കത്തക്കവരും അനുസരണം കെട്ടവരും യാതൊരു നല്ല കാര്യത്തിനും കൊള്ളരുതാത്തവരും ആകുന്നു.
കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന് നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നാം വായിച്ച തിരുവചന ഭാഗങ്ങൾക്കായി സ്തോത്രം. ഇന്ന് നമുക്കിപ്പോൾ ചിന്തയ്ക്കായി ആ വേദഭാഗത്ത് നിന്നൊരു ഭാഗം, ഒരു വാക്യം വായിക്കട്ടെ. യിരെമ്യാ പ്രവചനം 30-ാം അധ്യായം അതിലെ 17-ാമത്തെ വാക്യം വായിക്കുന്നു. അവർ നിന്നെ ഭ്രഷ്ടയെന്നും ആരും തിരിഞ്ഞു നോക്കാത്ത സിയോനെന്നും വിളിക്കുകൊണ്ട് ഞാൻ നിന്റെ മുറിവുകളെ പൊറുപ്പിച്ച് നിനക്ക് ആരോഗ്യം വരുത്തും എന്ന യഹോവയുടെ അരുളപ്പാട്. ദൈവം തന്റെ ജനമായ ഇസ്രായേലിനോട് ദൈവത്തിന്റെ ദാസനായ യിരെമ്യാ പ്രവാചകനിലൂടെ അറിയിക്കുന്ന ദൈവിക അരുളപ്പാടിൽ ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ദൈവത്തിന്റെ ജനം ദൈവസന്നിധിയിൽ വിശ്വസ്തയോടും ഭയത്തോടും ദൈവത്തെ സേവിച്ച് ജീവിക്കേണ്ട സ്ഥാനത്ത് പലപ്പോഴും അവർ ദൈവത്തിങ്കിൽ നിന്ന് അകന്നു പോകും. ദൈവസന്നിധി അകന്നു പോകുമ്പോൾ അവർക്ക് പല പരിശോധനകൾ, വിഷമങ്ങൾ, കഷ്ടങ്ങളൊക്കെ നേരിടും. എന്നാൽ എന്ത് പരിശോധന വന്നാലും പരീക്ഷകൾ വന്നാലും അതിൽ അകപ്പെടാതെ ദൈവത്തിൽ തന്നെ ആശ്രയിച്ച് ഉറച്ചു നിൽക്കുന്ന തൻ്റെ മക്കൾക്ക് ദൈവം നൽകുന്ന ദൈവത്തിൻ്റെ സഹായമാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ദൈവത്തിൻ്റെ ജനം ദൈവത്തെ മറന്ന് ജീവിതം നയിക്കുന്ന രംഗങ്ങളിൽ മറ്റുള്ളവർ അവരെ നിന്ദിക്കും, അവരെ പഴിക്കും, അവരെ പൃഷ്ഠയെന്നും ആക്ഷേപിച്ച് സംസാരിക്കും. ആരും തിരിഞ്ഞു നോക്കുവാൻ പോലും ഉണ്ടായി എന്ന് വരത്തില്ല. എന്നാൽ സർവശക്തനായ ദൈവം തന്റെ ജനത്തോട് കാണിക്കുന്ന കരുണ എത്ര വലുതാണ്, ദൈവത്തിന്റെ ദയ എത്ര ശ്രേഷ്ഠമാണ്. സർവശക്തനായ ദൈവം അരുളി ചെയ്യുന്നത്, ആരെല്ലാം കൈവടിഞ്ഞാലും വെറുത്താലും ഞാൻ നിന്നെ കൈവിടത്തില്ല, ഞാൻ നിന്റെ മുറിവുകളെ പൊറുപ്പിച്ച് നിനക്ക് ആരോഗ്യം വരുത്തും എന്നേക്കോ അവിടെ അരുളപ്പാട്. നാം ദൈവസന്നിധിയിൽ വിശ്വസ്തയോടുകൂടെ ദൈവത്തെ സേവിച്ചുകൊണ്ട് ഭയഭക്തി പൂണ്ട് ജീവിതം നയിക്കുന്നുവെങ്കിൽ എത്ര സന്തുഷ്ടരാണ്. എന്നാൽ ദൈവത്തെ മറന്നു പോകുന്ന അവസ്ഥ, ദൈവത്തിങ്കിൽ നകന്നു പോകുന്ന അനുഭവം പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ദൈവസന്നിധിയിൽ നാം ദൈവത്തെ മറന്നകന്നാലും ദൈവം നമ്മെ മറക്കത്തില്ല. തന്റെ മക്കളെ അവിടുന്ന് സ്നേഹിക്കും, തന്റെ മക്കളെ അവിടുന്ന് കാത്തു സൂക്ഷിക്കും, തന്റെ മക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കും. എത്ര വലിയ പ്രയാസങ്ങൾ നേരിട്ടാലും അവയെല്ലാം നീക്കി, ആ ഭാരമെല്ലാം നീക്കി സ്വസ്ഥതയിലേക്ക് സന്തോഷത്തിലേക്ക് നയിക്കുവാൻ ദൈവം വിശ്വസ്തനാ. ദൈവത്തെ മറന്നു കളയുന്നവരെ ദൈവം കീറിക്കളയും എന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ദൈവം ദീർഘക്ഷമ ഉള്ള ദൈവമാ, നമ്മുടെ മടങ്ങുവരവിന് വേണ്ടി കാത്തിരിക്കുന്ന ദൈവം. ഏത് സമയത്ത് എപ്പോൾ ദൈവത്തിങ്കിലേക്ക് അനുതാപ ഹൃദയത്തോട് വന്നുപോയ കുറ്റങ്ങളെ സമ്മതിച്ച് ദൈവത്തിങ്ങളുടെ അകൽച്ചകളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചടുത്തു വരുമോ? അങ്ങനെ കരയുന്ന തന്റെ മക്കളെ ചേർത്തുകൊള്ളുന്നവനാണ് ദൈവം. എല്ലാ കുറ്റങ്ങളും ക്ഷമിക്കുന്ന ദീർഘക്ഷമയുള്ള ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തിങ്കിലേക്ക് അടുത്തിയല്ലുവാൻ, ആ ദൈവത്തോട് ചേർന്ന് ജീവിപ്പാൻ, ആ ദൈവത്തെ മുറുകെ പിടിപ്പാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ആകയാൽ ഈ വചന ഭാഗത്തുള്ള ബന്ധത്തിൽ നമുക്ക് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. കർത്താവ്, എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും വിഷമോ ക്ലേശമോ ഭാരമോ ഞാൻ അനുഭവിക്കുന്നുവെങ്കിൽ എൻ്റെ ജീവിതത്തിൽ വന്ന കുറവുകൊണ്ട്, എൻ്റെ ബലഹീനത കൊണ്ട്, എൻ്റെ കുറ്റം കൊണ്ട് ഞാൻ ദൈവസന്നിധിയിലേക്ക് അനുതപിച്ചേറ്റു പറഞ്ഞടുത്തിയല്ലേ, ഞാനൊരു മടങ്ങി വരവിനായി ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവമായ കർത്താവ് ഈ വചനത്താലും നമ്മയവരെയും അനുഗ്രഹിച്ച് താങ്ങി നടത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു.